that never closed down. From New York to Rio, an old London town. But no matter how far or how wide I roam, I still call Australia.
ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി പാർത്തിരിക്കുന്ന മലയാളികൾ ജനുവരി 26 എന്ന ദിവസത്തെ എങ്ങനെ കാണുന്നു എന്ന കാര്യമാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. ഓസ്ട്രേലിയ ഡേ എന്ന രീതിയിലോ അതോ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം എന്ന രീതിയിലോ ഒരുപാട് വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് വ്യത്യസ്ത സാഹചര്യങ്ങളുള്ളവർ ഉണ്ടാകാം. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയാത്തതിനാൽ മൂന്ന് സാഹചര്യങ്ങളിലുള്ള മൂന്ന് പേരുടെ അഭിപ്രായമാണ് ഇന്ന് തേടുന്നത്. ഇന്ന് ഓസ്ട്രേലിയൻ പൗരത്വമെടുത്ത ഒരാൾ, കഴിഞ്ഞ ഒരു വർഷമായി ഓസ്ട്രേലിയൻ പൗരനായി ജീവിക്കുന്ന ഒരാൾ, 10 വർഷമായി ഓസ്ട്രേലിയയിൽ ജീവിച്ചിട്ടും ഇവിടത്തെ പൗരത്വം എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച മൂന്നാമതൊരാൾ. ഇതിലാദ്യം ഇന്ന് ഓസ്ട്രേലിയൻ പൗരത്വമെടുത്ത ബ്രിസ്ബെയിനിലുള്ള നിഷാന്ത് നായരിലേക്ക്. അഭിനന്ദനം നിഷാന്ത്, ഓസ്ട്രേലിയ ഡേയിൽ ഓസ്ട്രേലിയൻ പൗരനായി മാറിയതിൽ. നിഷാന്ത്, എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യം സംസാരിച്ചു തുടങ്ങേണ്ടത് നമ്മൾ നേരിട്ട് കണ്ട ഒരു ദിവസത്തെക്കുറിച്ചാണ്. ലോകകപ്പ് ക്രിക്കറ്റിന്റെ സെമി ഫൈനൽ ദിവസം സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു നിഷാന്ത് ഞാനുമായി നേരിട്ട് കണ്ടത്. അന്ന് ഇന്ത്യയെ പിന്തുണയ്ക്കാനായി മുണ്ടൊക്കെ ഉടുത്ത് എത്തിയ ഒരു സംഘത്തിൽ അംഗമായിരുന്നു നിഷാന്ത്. ഇന്നിപ്പോൾ നിഷാന്ത് ഓസ്ട്രേലിയൻ പൗരനായിരിക്കുന്നു. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് പോകുന്നുമുണ്ട്. ഇത്തവണ ആരെ പിന്തുണയ്ക്കും?
ഉറപ്പായിട്ടും ഇന്ത്യയെ തന്നെ സപ്പോർട്ട് ചെയ്യും, കാരണം മനസ്സ് ഇപ്പോഴും ഇന്ത്യക്കൊപ്പം തന്നെയാണ്. അതിപ്പം ഒരു ഓസ്ട്രേലിയൻ സിറ്റിസൺ ആയി എന്ന് കരുതിയിട്ട് നമ്മുടെ മനസ്സിൽ ആ ഒരു ഇന്ത്യയോടുള്ള ഒരു സ്നേഹമൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഉറപ്പായിട്ടും ഓസ്ട്രേലിയ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കൺട്രി തന്നെ അവിടെ ജീവിക്കാൻ പോകുന്നു. എനിക്ക് ഓസ്ട്രേലിയ ഇഷ്ടമാണ്, പിന്നെ അത് റെസ്പെക്ടും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ ഒരു ദേശീയ സ്നേഹം നമ്മൾ 10-35 വർഷമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു കാര്യം ഒരു ഒരു ഡോക്യുമെന്റിന്റെ പേരിൽ മാറ്റാൻ പറ്റത്തില്ലല്ലോ. ഉറപ്പായിട്ടും ആഡഡ് പിന്നെ റെസ്പെക്ടും സ്നേഹമൊക്കെ ഓസ്ട്രേലിയയോടുണ്ട്. ഓഫ്കോഴ്സ് ഓസ്ട്രേലിയ ഇതേ വേറെ ആർക്ക് ഗെയിംസ്റ്റ് കളിച്ചാലും ഓഫ്കോഴ്സ് ആർ ഡിസപ്പോയിന്റിങ് ഓസ്ട്രേലിയ. പക്ഷെ ഇന്ത്യ വരുമ്പോഴത്തേക്കും തിങ്സ് എന്താ പറയാ ഒരു മാറ്റമില്ല.
സ്വാഭാവികമായിട്ടും അങ്ങനെ മനസ്സിനകത്തൊരു ഒരു സംഘർഷം, ഒരു കോൺഫ്ലിക്ട് ഉണ്ടോ? കാരണം ഓസ്ട്രേലിയൻ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചിട്ടാണ് ഓസ്ട്രേലിയൻ പൗരത്വം എടുത്തിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുതൽ ആരെ സപ്പോർട്ട് ചെയ്യണം? ഞാൻ കളിയുടെ കാര്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, എങ്കിൽ പോലും ഒരു മനസ്സുകൊണ്ട് ഇന്ത്യക്കാരെന്നോ ഓസ്ട്രേലിയക്കാരെന്നോ വിചാരിക്കുമ്പോൾ കൂടുതൽ ഏത് പക്ഷത്തേക്ക് നിൽക്കണമെന്ന് മനസ്സിനുള്ളിൽ ഒരു സംഘർഷം തോന്നുമോ?
അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ എനിക്കിപ്പോ ഈ സിറ്റിസൺഷിപ്പ് ഡ്യൂ ആയിട്ട് ഇപ്പൊ 7 വർഷമായി. 7 വർഷമായിട്ട് എനിക്ക് അപ്ലൈ ചെയ്യായിരുന്നു, അപ്ലൈ ചെയ്തപ്പോ 7 വർഷമായിട്ട് ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു, എന്താ ഞാൻ എടുക്കണോ അതോ വേണ്ടോ, അപ്പൊ ഞാൻ ഇവിടെ ആയിരിക്കോ തിരിച്ചിന്ത്യയിൽ പോകുന്നത്. ഓഫ്കോഴ്സ് പിന്നെ തിരിച്ചിന്ത്യയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഇപ്പോഴും ഉണ്ട്. കാരണം പാരന്റ്സ് അവിടെയാണ്, അവരാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ബോണ്ട് ഇന്ത്യയായിട്ട് വരുമ്പോഴത്തേക്ക്. അത് ഇപ്പോഴും തിരിച്ചു പോകണം ആ ഒരു ഇതിലെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, വേണോ വേണ്ടോ എന്നിരുന്നത്. എന്തായാലും പിന്നെ തീരുമാനിച്ചു ഇവിടെ തന്നെ ജീവിക്കാൻ പോണു, അപ്പോഴത്തേക്കും ഉറപ്പായിട്ടും എടുത്തേക്കാന്ന് ഒരു തോന്നുന്നു. അപ്പം അതുകൊണ്ട് ഇന്ത്യയോടുള്ള ഒരു ബോണ്ട് നഷ്ടപ്പെടുന്നില്ല, ഒരു സിറ്റിസൺഷിപ്പ് കിട്ടിയെന്ന് കരുതിയിട്ട്.
സ്വാഭാവികമായിട്ട് ഒരു വിമർശനാത്മകമായി തന്നെ ഞാൻ ചോദിക്കുകയാണ്, അത്തരത്തിൽ നമ്മളിപ്പോഴും മനസ്സുകൊണ്ട് ഇന്ത്യക്കാരനായി ജീവിക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടി ഓസ്ട്രേലിയൻ പൗരത്വം എടുക്കണം?
ആ ഒരു ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ 6-7 വർഷമായിട്ട് ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. എന്തുകൊണ്ട് ഇപ്പം ഒരു ബെനിഫിറ്റ്സ് മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇവിടെ തന്നെ ജീവിക്കാൻ പോകുന്നു, അടുത്ത എന്റെ ഫ്യൂച്ചർ ഇവിടെ തന്നെ ആയിരിക്കും, ഓസ്ട്രേലിയ തന്നെ ആയിരിക്കും എന്ന ഡിസിഷനിൽ ഞങ്ങൾ എത്തി. അപ്പോഴത്തേക്കും ഇവിടെ ജീവിക്കണമെങ്കിൽ സിറ്റിസൺഷിപ്പ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. എന്തുകൊണ്ട് അതിപ്പം അതെ ഇവിടെ ജീവിക്കാൻ പോകുന്നു, അപ്പോഴത്തേക്കും പിന്നെ എന്തുകൊണ്ട് നീട്ടി വെക്കുന്നു എന്നൊരു തോന്നുണ്ടായി ഇടത്തേക്ക് എന്ന് കരുതി.
ഓക്കെ, സ്വാഭാവികമായിട്ടും പലരും ആരോപിക്കുന്നത് സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ പലരും കുറ്റപ്പെടുത്തുന്നത് ഒരു സാമ്പത്തിക ലാഭം നോക്കിയാണ് സിറ്റിസൺഷിപ്പ് എടുക്കുന്നത്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ലോൺ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ, പല ജോലികളിലേക്കും അപ്ലൈ ചെയ്യാനുള്ള ഒരു എളുപ്പം, അത്തരം കാര്യങ്ങൾ നോക്കിയാണ് എടുക്കുന്നുള്ളതാണ്. അതാണോ പ്രധാനപ്പെട്ട കാരണം?
ഇതിപ്പം ഇത് ഞാനിപ്പോ അപ്ലൈ ചെയ്ത് സിറ്റിസൺഷിപ്പ് എനിക്ക് ആയപ്പോഴത്തേക്കും ഇന്ന് രാവിലെ തന്നെ കൺഗ്രാറ്റ്സ് പറയാൻ വേണ്ടി വിളിച്ചു. സുഹൃത്തുക്കളോട് ചോദിക്കുന്നത് ഇനിയിപ്പം 1-2 ജോലിക്കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ബോർഡർ സോഴ്സിന് അങ്ങനെയൊക്കെ, അപ്പോഴത്തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അപ്പൊ തന്നെയാണ്. അല്ലാതെ ഓഫ്കോഴ്സ് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിന് സിറ്റിസൺ ആയി കഴിയുമ്പോഴത്തേക്കും, പക്ഷെ അതൊന്നും അല്ലാതെ ഒരു ഇതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വേറെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരു സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ എന്താ പറയാ മോണിറ്ററി ബെനിഫിറ്റ്സിനും അല്ലാത്ത ബെനിഫിറ്റിനും അല്ലാതെ ഇത് ഒരു ഒരു സിറ്റിസൺ എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക കൺട്രിയുടെ ഭാഗമാവുകയാണ്, നമ്മൾ അവരുടെ ഒരു കൾച്ചറിന്റെ ഒരു ഭാഗമാവുകയാണ്. പക്ഷെ അതിന് ഇങ്ങനത്തെ മോണിറ്ററി ബെനിഫിറ്റ്സും അല്ലാത്ത ബെനിഫിറ്റ്സും മാറ്റിവെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. അതൊക്കെ ഒരു ഫാക്ടേഴ്സ് ആയിരിക്കാം പലർക്കും. അപ്പൊ എനിക്ക് നാളെ കൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമായിരിക്കും, എങ്കിലും അതിനെല്ലാം എല്ലാം ഞാൻ റേറ്റ് ചെയ്യുന്നത് വേറെ പല കാര്യങ്ങളാണ്.
തീർച്ചയായും. എന്തായാലും ഈ ഓസ്ട്രേലിയയുടെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനവുമാണ് ഇന്ന്. ഇന്ന് ഇപ്പോൾ മനസ്സിൽ കൂടുതലായി നിൽക്കുന്ന ഏതാണ്?
ഉറപ്പായിട്ടും റിപ്പബ്ലിക് ഡേ ആണ്, ഉറപ്പായിട്ടും. കഴിഞ്ഞ 34 വർഷമായിട്ട് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നു. പിന്നെ ഒരുപാട് ഒരുപാട് ഇന്ത്യയെ കുറിച്ച് ഒരുപാട് ഒരുപാട് ഓർമ്മകളുണ്ട്. 27 വർഷം വെരി ഷോർട്ട്. ഇനിയും ഒരു അത് ഒരിക്കലും മാറാൻ പോകുന്നില്ല. പക്ഷെ അതേസമയം ഓസ്ട്രേലിയയുടെ ഇമ്പോർട്ടൻസ് കൂടി അതും ആഘോഷിക്കും, അതിന്റെ ലൈഫിന്റെ ഭാഗമാവും ഫ്യൂച്ചറിൽ. പക്ഷെ റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് ഒരിക്കലും ഞാനൊരു എന്നും ഇന്ത്യക്കാരൻ തന്നെ ആയിരിക്കും മനസ്സുകൊണ്ട്.
ബ്രിസ്ബനിലുള്ള നിശാന്ത് നായരുമായാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഇനി കഴിഞ്ഞ ഒരു വർഷമായി ഓസ്ട്രേലിയൻ പൗരനായ മെൽബണിലുള്ള തോമസ് ജോർജ് എന്ന റോബിയുമായാണ് നമ്മൾ സംസാരിക്കുന്നത്. റോബി, റോബിക്ക് എന്താണ് തോന്നുന്നത്? 26 ഓസ്ട്രേലിയയുടെ എന്ന രീതിയിലാണോ, ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം എന്ന രീതിയിലാണോ കൂടുതൽ ആവേശം തോന്നുന്നത്?
ശരിക്കും പറഞ്ഞാല് ഈ ജനുവരി 26 എന്നുള്ള ദിവസം ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മള് വളർന്നു വളർന്നത് ഇന്ത്യയിൽ, കേരളത്തിൽ നിന്നാണെങ്കിലും ആ ഒരു റിപ്പബ്ലിക് ഡേ ഇന്ത്യയുമായി ഈ സെയിം ദിവസം ആയതുകൊണ്ട് ശരിക്കും ഒരു ജനുവരി 26 ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയ വന്നപ്പോൾ തീർച്ചയായിട്ടും ഓസ്ട്രേലിയ ഡേ അത് അന്ന് തന്നെ. അപ്പൊ അതിൻ്റെതായ ഒരു പ്രത്യേകത നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഓസ്ട്രേലിയ ഡേയെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രത്യേകത കാണുന്നുണ്ട്. കാര്യം പ്രത്യേകിച്ച് അന്ന് സിറ്റിയിലൊക്കെ ഒരു പരേഡും അങ്ങനെയൊക്കെ ഒരു ഇവന്റ് ആയിട്ട് നടക്കാറുണ്ട്. പിന്നെ ഫയർ വർക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കഴിഞ്ഞ കൊല്ലം ഞാനിങ്ങനെ പരേഡിന് പോയിരുന്നു. ഇക്കൊല്ലം പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നിപ്പോ അത് പ്ലാൻ മാറ്റി ഒരു ബാർബിക്യൂ ആയി കൂട്ടുകാരും ഒക്കെ കൂടി. അതിൻ്റെതായ ഒരു ഒരു ഫീൽ ഉണ്ട് തീർച്ചയായിട്ടും. അതൊരു ഒരു നാഷണൽ ഫീലിംഗ് തീർച്ചയായിട്ടും ആ ദിവസങ്ങൾ ഉണ്ടാകും തീർച്ചയായിട്ടും.
ഇത്തവണത്തെ ഒരു ആഘോഷം ഒരു ഓസ്ട്രേലിയയുടെ ആഘോഷം തന്നെയാണ് റിപ്പബ്ലിക് ഡേക്കാൾ കൂടുതൽ അല്ലേ?
അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ, ഓസ്ട്രേലിയൻ സ്റ്റൈലിലോട്ട് നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കൂട്ടുകാരുമായിട്ട് ഒന്നിച്ച് കൂടാനുള്ള ഒരു അവസരം ഇങ്ങനെയുള്ള ഒരു ദിവസങ്ങൾ വരുമ്പോ ഒരു ബാർബിക്യൂ കൂടി അങ്ങ് ആഘോഷിക്കാമെന്നാണ് ഇന്നത്തെ ഒരു വിചാരം.
പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ വരുമ്പോൾ ഇവിടെ ജീവിച്ചു കഴിഞ്ഞാലും പൂർണ്ണമായി ഓസ്ട്രേലിയക്കാരായി മാറാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം പലരും പറയാറുണ്ട്. എന്ത് തോന്നുന്നു ഇപ്പോൾ ഓസ്ട്രേലിയൻ പൗരനായതിനു ശേഷം പൂർണ്ണമായി ഓസ്ട്രേലിയക്കാരനായി മാറാൻ കഴിയുമോ?
അത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടായിരിക്കുമെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞാല് ആസ് എ മൈഗ്രന്റ് നമ്മള് പുറത്തുനിന്ന് വന്ന ഒരാളായതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ഒരു നമ്മുടെ മാതൃരാജ്യത്തോടൊരു ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും. അത് എത്രമാത്രം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പോകെ പോകെ നമ്മൾ ഇവിടെ സെറ്റിലായി കഴിഞ്ഞു വരുമ്പോൾ അത് കുറയാനുള്ള ചാൻസ് ഉണ്ട്. എങ്കിൽ പോലും നമുക്ക് ഒരു പൂർണ്ണമായിട്ടും ഞാനൊരു ഓസ്ട്രേലിയൻ ആയി എന്ന് പറയാൻ നമുക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്പൊ രണ്ടിന്റെയും ഇടയിൽ എവിടെയാണല്ലേ?
അതെ അതെ, രണ്ടിന്റെ ഇടയിൽ എവിടെയെങ്കിലും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്.
മെൽബണിലുള്ള റോബി ആയിരുന്നു ഇത്. ഓസ്ട്രേലിയൻ പൗരന്മാരായവരുടെ കാര്യമാണ് ഇതുവരെ നമ്മൾ നോക്കിയത്. പക്ഷേ ഓസ്ട്രേലിയയിൽ താമസിക്കുമ്പോഴും ഓസ്ട്രേലിയൻ പൗരത്വം എടുക്കാതെ ഇന്ത്യൻ പൗരന്മാരായി മാത്രം കഴിയുന്ന ഒരുപാട് പേരുമുണ്ട്. ഇവർ എന്തായിരിക്കും ചിന്തിക്കുന്നത്? അഡിലേഡിൽ 10 വർഷമായി ജീവിക്കുന്ന പോളി പറക്കാടൻ അത്തരത്തിൽ ഒരാളാണ്. ശ്രീ പോളി പറക്കാടൻ, താങ്കൾ എന്താണ് ഇന്നത്തെ ദിവസത്തിൽ കാണുന്നത്?
തീർച്ചയായിട്ടും ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം അത് മനസ്സിലെന്നും സൂക്ഷിക്കുന്നു. ഇവിടുത്തെ ഓസ്ട്രേലിയൻ്റെ രണ്ടും ഒരു അവധി ദിവസം ഒരുമിച്ച് വരുന്നു, അതുകൊണ്ട് തീർച്ചയായിട്ടും രണ്ടും ഒരുപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നു. എന്നിരുന്നാലും നാടിൻ്റെ ആ ദിനത്തോട് കൂടുതൽ ആഭിമുഖ്യവും സന്തോഷവും സ്നേഹവും നമുക്ക് നാടിനോട് കൂടുതൽ തോന്നുന്ന ഒരു ദിനമാണിത്.
ഓക്കെ, അല്ല അതിൽ ഇന്നിപ്പോൾ ഈ ഓസ്ട്രേലിയയിലും ഒരുപാട് പേർ പൗരത്വം എടുക്കുന്നത് ഒരുപാട് മലയാളികളും എടുക്കുന്നുണ്ട്. 4 വർഷമാകുമ്പോൾ തന്നെ സിറ്റിസൺഷിപ്പ് എടുക്കാനായി കാത്തു നിൽക്കുന്നവർ തന്നെയാണ് ഭൂരിഭാഗം പേരും. 10 വർഷത്തോളം ആയിട്ടും എന്തുകൊണ്ട് താങ്കൾ ഇത്രയും കാലം ഓസ്ട്രേലിയൻ പൗരത്വം എടുത്തില്ല?
അത് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല, അത് തീർത്തും വ്യക്തിപരമാണ്. അത് നാടിനോടുള്ള താല്പര്യമാണോ കൂടുതൽ നാളെ നാട്ടിൽ ജീവിച്ചതിന്റെ ഒരു തൃപ്തിയാണോ എന്താണെന്നറിയില്ല. എന്നിരുന്നാലും നമുക്ക് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അതിനകത്ത് തോന്നുന്നത്. ഒന്ന്, നമ്മള് ഇവിടെ ഓസ്ട്രേലിയയിൽ അപ്പൊ പലരും ചോദിക്കും എന്തിനാ പിന്നെ ഓസ്ട്രേലിയയിൽ വന്നതാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഒന്ന്, പെറ്റമ്മയും പോറ്റമ്മയും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് കൂടുതൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇവിടെ എന്നെ സംബന്ധിച്ച് കൂടുതൽ ഇവിടെ നിന്ന് നമുക്ക് നേടാൻ കഴിയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ഡോളർ മാത്രമാണ്. മറ്റു കാര്യങ്ങള് തീർച്ചയായിട്ടും നാടിന്റെ ആ ഒരു നന്മയും നാടിന്റെ പച്ചപ്പും എന്നും നമുക്ക് മനസ്സിൽ നല്ലൊരു ഓർമ്മകൾ തന്നെയാണ്. പിന്നെ എന്താ പറയാ, നമുക്ക് നാട്ടില് എല്ലാ വർഷവും ഞാൻ നാട്ടിൽ പോകുന്ന ഒരാളാണ്. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നാട്ടില് നിന്ന് വരുന്നവരും കൂടുതൽ ദിവസം അവിടെ തിരിച്ചു പോരേണ്ട ദിവസം ആകുമ്പോഴേക്കും നമുക്ക് കൂടുതൽ വിഷമം, നാട്ടില് സമയം കഴിഞ്ഞുള്ള സമയം കഴിഞ്ഞുള്ള ഒരു വിഷമം അനുഭവപ്പെടാറുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നാട്ടിൽ കൂടുതൽ ദിവസം നിൽക്കാന്നൊക്കെയാണ് എപ്പോഴും താല്പര്യം ഉണ്ടാകുന്നത്. നാടിന്റെ ആ ഒരു നന്മയും സൗഹൃദങ്ങളും എല്ലാം നമുക്ക് നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ആ ഒരു നാടിന്റെ ഊഷ്മളത, അത് ഒരിക്കലും ഇവിടെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ അത് എന്റെ വ്യക്തിപരമായിരിക്കും ഒരു പക്ഷേ. പിന്നെ ഞാനിപ്പോ ഓർക്കുന്ന ഒരു പഴമൊഴി ഉണ്ട്, അത് ഇവിടെ എത്രമാത്രം അത് ബാക്കിയുള്ളവരത് കാണുന്നു എനിക്കറിയില്ല. ആ പഴമൊഴി ഇതാണ്, നാട് വിട്ട രാജാവും വീട് വിട്ട നായും ഒരുപോലെയാണ് പറയുന്നത്. നാട്ടില് രാജാവിനുള്ള വില മറ്റു സ്ഥലത്ത് നിന്ന് കിട്ടില്ല, നായ്ക്ക് അതുപോലെ തന്നെ. വീട്ടിലാണെങ്കിലേ നായ്ക്ക് അതിന്റെ ശൗര്യവും ഗാംഭീര്യമൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് എനിക്കത് അനുഭവപ്പെടുന്നത്.
അല്ല, പക്ഷെ ഓസ്ട്രേലിയ എന്നൊരു രാജ്യം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. എവിടെ നിന്ന് വന്നു കഴിഞ്ഞാലും ആ ഒരു വ്യത്യാസം, അപ്പോ വംശീയത ഉണ്ട്, റേസം ഉണ്ടെന്നൊക്കെ പറയുമെങ്കിൽ പോലും ഒരുപാട് പേർ വന്ന് ജീവിക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് നല്ലൊരു മൾട്ടി കൾച്ചറൽ രാജ്യം തന്നെയാണ് ഓസ്ട്രേലിയ. ആ ഒരു സംസ്കാരം നിലനിർത്തുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? നാട്ടിലെ രാജാവ് ഇവിടെ വന്നപ്പോൾ ഒന്നും അല്ലാതായി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടോ അങ്ങനെ?
അത് തീർച്ചയായിട്ടും ഇത് മൾട്ടി കൾച്ചറലത് ഞാൻ അംഗീകരിക്കുന്നു. എല്ലാ എല്ലാ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ, വ്യത്യസ്ത സ്വഭാവക്കാരെ, കൾച്ചറുള്ളവരെയൊക്കെ ഇവിടെ അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു ഒക്കെ ശരി തന്നെ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ആ നാട്ടിൽ കിട്ടുന്ന, ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, നാടുവിട്ട രാജാവ്. നാട്ടില് രാജാവാണെങ്കിൽ അവൻ പുറത്ത് എത്ര എവിടെ ആരൊക്കെ ഉൾക്കൊണ്ടാൽ പോലും, ഏത് രാജ്യത്ത് എത്ര സ്വീകരണം കൊടുത്താൽ പോലും അവിടെ ഒരു പരിധി ഉണ്ട് അതിന്. അത് മാത്രമേ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ.
ഓക്കെ. പക്ഷെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം, ഇത്തരത്തിൽ ഒരു കുടുംബത്തിൽ എല്ലാവരും വരുമ്പോഴും കുട്ടികളുടെ വിദ്യാഭ്യാസം മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് ഭാര്യയും മക്കളും ഓസ്ട്രേലിയൻ പൗരന്മാരാവുകയും ഭർത്താവ് മാത്രം ഇന്ത്യൻ പൗരനായി തുടരുകയും ചെയ്യുന്ന ഒരു രീതി ഒരുപാട് വ്യാപകമായി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണോ താങ്കളും?
അല്ല, ഞാനും ഭാര്യയും സിറ്റിസൺഷിപ്പ് ഇതുവരെ എടുത്തിട്ടില്ല.
ഭാര്യയും എടുത്തിട്ടില്ല? ഓക്കെ.
ഭാര്യയും എടുത്തിട്ടില്ല, മകളും എടുത്തിട്ടില്ല. എനിക്ക് രണ്ട് കുട്ടികളാണ്, ഒരു മകൻ എടുത്തിട്ടുണ്ട്.
മകളെടുത്തിട്ടില്ല.
മകൾ നാട്ടിലാണ് പഠിക്കുന്നത്. ഒരു കാരണവശാലും മകൾക്ക് താല്പര്യമില്ല ഇവിടെ സിറ്റിസൺഷിപ്പ് എടുക്കാനായിട്ട്. തന്നെയാണ് ഉദ്ദേശിക്കുന്നത്.
അതും അത്ഭുതകരമായ ഒരു കാര്യമാണല്ലോ. കാരണം സാധാരണ കുട്ടികൾക്കാണ് ഇവിടെ തന്നെ തുടരണം, ഇവിടുത്തെ ഒരു കൾച്ചറൽ അല്ലെങ്കിൽ ഇവിടുത്തെ പഠിക്കുന്ന രീതി തുടരണം എന്നൊക്കെ പറയാറുള്ളത്. അതുമില്ല, മകൾക്ക് നാട്ടിൽ പഠിക്കണമെന്നാണ് ആഗ്രഹം.
മകൾക്ക് തന്നെയായിരുന്നു ആഗ്രഹം.
അതെന്താ കാര്യം?
അതും എന്നെ പോലെ എനിക്ക് തോന്നുന്നു, നാട്ടില് ഏഴാം ക്ലാസ് വരെ നാട്ടിലാണ് പഠിച്ചത്. നാടിന്റെ എനിക്ക് തോന്നുന്നു നാടിനോടുള്ള താല്പര്യമായിരിക്കും ഒരു പക്ഷെ. എന്നെ പോലെ തന്നെ ചിലപ്പോ അത് മകൾക്കും കിട്ടി. പക്ഷെ മകനും തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകാനാണ് താല്പര്യം. പക്ഷെ അവനിവിടെ ഇവിടെ പഠിച്ചത് കൊണ്ട്, ഇവിടെ പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കൊടുത്തു. അത് ഒരു പക്ഷെ ചിലപ്പോ എന്താണ് ഫീ ഹെൽപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ എടുത്തത്.
സ്വാഭാവികമായിട്ടും താങ്കൾ നേരത്തെ പറഞ്ഞ ആ ഒരു വിമർശനം പലരും ചോദിക്കാമെന്ന് പറഞ്ഞല്ലോ, ആ ഒരു കാര്യം തന്നെ ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വന്ന് മകന് ഫീ ഹെൽപ്പ് കിട്ടുന്നതിന് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കുന്നു. പക്ഷേ അപ്പോഴും ഇവിടുത്തെ എല്ലാ ആനുകൂല്യങ്ങളും നേടുന്നു, ഇവിടുത്തെ ഒരു റെസിഡന്റ് എന്ന രീതിയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും നേടുന്നു. അപ്പോഴും ഇന്ത്യയോട് കൂടുതൽ വിധേയത്വം പുലർത്തിക്കൊണ്ട് ഇന്ത്യക്കാരനായി ഇന്ത്യൻ പൗരനായി ജീവിക്കുന്നു. അതൊരു ധാർമ്മികമായി ശരിയാണെന്ന് തോന്നുന്നുണ്ടോ?
ഇതിനകത്ത് ധാർമ്മികതയുടെ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പെറ്റമ്മയും പോറ്റമ്മയും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നാട്ടിൽ നമുക്ക് അതിനുള്ള സാമ്പത്തിക സാഹചര്യങ്ങളും ജോലി സാധ്യതകളും വരുമാന സ്രോതസ്സുകൾ കുറവായതുകൊണ്ടാണ് നമ്മൾ വരുമാനത്തിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ സാമ്പത്തിക നേട്ടത്തിന് ഇവിടെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും മകൻ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ $30,000 ഫീസ് കൊടുത്ത് പഠിക്കണം. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി മകന് സിറ്റിസൺഷിപ്പ് എടുത്തതിൽ അതൊരു ധാർമ്മിക പ്രശ്നം ഞാൻ കാണുന്നില്ല. ഇവിടെ വന്നിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും എന്റെ അഭിപ്രായത്തിൽ 99% ആളുകളും പണത്തിന് വേണ്ടി മാത്രമാണ് ഓസ്ട്രേലിയയിലേക്ക് വന്നിരിക്കുന്നത്. അല്ലാതെ ഓസ്ട്രേലിയൻഷിപ്പ് സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഇവിടെ ഓസ്ട്രേലിയക്കാരൻ പൗരത്വമല്ലായിരിക്കും അവരുടെ മുൻഗണന. അവരുടെ മുൻഗണന ഇങ്ങോട്ട് വന്നപ്പോൾ പണം മാത്രമാണ്, പണം ഉണ്ടാക്കുക, ഡോളർ സമ്പാദിക്കുക, ആ ഒറ്റ ലക്ഷ്യത്തോട് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് 99% ആളുകളും. ഞാനും ആ കൂട്ടത്തിൽ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ജനിച്ച നാടിനോടും മണ്ണിനോടും പിറന്ന ഭൂമിയോടും ഒക്കെയുള്ള ആ ഒരു മമത ഞാൻ ഇന്നും കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ് എനിക്ക് തിരിച്ച നാട്ടിലേക്ക് തന്നെ പോകണമെന്ന ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ സിറ്റിസൺഷിപ്പ് എടുക്കാത്തത്. പക്ഷെ ഒപ്പം തന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നിടത്തോളം കാലം ഇവിടുത്തെ നിയമങ്മങ്ങളും ഇവിടുത്തെ സാഹചര്യങ്ങളും ഇവിടുത്തെ കൾച്ചറും എല്ലാം അതുപോലെ തന്നെ സാധാരണ ഇവിടുത്തെ സിറ്റിസൺ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാം ഞാൻ അതുപോലെ പാലിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, ഞാൻ അതുപോലെ തന്നെ തുടർന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സിറ്റിസൺഷിപ്പ് എടുക്കണമെന്ന് ഒരു നിർബന്ധമല്ല. ഈ രാജ്യത്ത് എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും പറയുന്നില്ല. നമുക്ക് പെർമനന്റ് റെസിഡൻസി തുടർന്ന് പോകാം, അത് ഞാൻ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ എടുക്കണമെന്ന് അങ്ങനെ ഒരു നിർബന്ധം ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ എടുക്കുന്നത്?
തീർച്ചയായും. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറഞ്ഞതിന് വളരെയധികം നന്ദി, ശ്രീ പോളി പറക്കാടൻ. ജനുവരി 26 എന്താണ് എന്നതിനെക്കുറിച്ച് 3 സാഹചര്യങ്ങളുള്ള ഓസ്ട്രേലിയൻ മലയാളികളുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ കേട്ടത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുക എന്നതായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ഓരോരുത്തർക്കും വ്യക്തിപരമായി ഓരോ ചിന്താഗതികൾ ഉണ്ടാകും. എത്രത്തോളം ഓസ്ട്രേലിയക്കാരനാകുന്നു, എത്രത്തോളം ഇന്ത്യക്കാരനായി ജീവിക്കുന്നു എന്നതിൽ. എന്തായാലും ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും അത് SBS മലയാളവുമായി പങ്കുവയ്ക്കണം. malayalam.program@sbs.com.au എന്ന വിലാസത്തിൽ ഇമെയിൽ അയച്ചോ അല്ലെങ്കിൽ SBS മലയാളം ഫേസ്ബുക്ക് പേജിൽ മെസ്സേജ് അയച്ചോ നിങ്ങളുടെ നിലപാടുകൾ അറിയിക്കുക. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം, malayalam.program@sbs.com.au.